ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കി മാറ്റുന്ന നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം പൂർത്തിയാക്കി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ സഭ പാസാക്കി. PSC നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ദീർഘിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കി മാറ്റുന്ന നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കേരള എന്നത് മാറ്റി കേരളമാക്കിക്കൊണ്ടുള്ള പേരുമാറ്റ ബില്ലിൽ രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടും. ഇതിനുശേഷം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
जो कि मलयालम भाषा में केरलम कहा जाता है, इसलिए इसका नाम केरलम होना चाहिए. ये बड़े लंबे टाइम से डिमांड रही है. इस डिमांड को आज यूनियन कैबिनेट ने अप्रूवल दिया.
സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കി മാറ്റണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് 2024 സംസ്ഥാന നിയമസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗമാണ് ഇന്ന് നടന്നത്. സേവാതീർത്ഥിനെ ജനകേന്ദ്രീകൃത ഭരണത്തിന്റെ ആഗോള മാതൃകയാക്കി മാറ്റുമെന്ന സേവാ സങ്കല്പ പ്രമേയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുമായി അദ്ദേഹം ടെലവീവിൽ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിരവധി കരാറുകൾക്ക് കൂടിക്കാഴ്ചയിൽ അന്തിമരൂപമാകും. സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. PSC നിയമനത്തിന് അപേക്ഷിക്കാനുള്ള നിലവിലുള്ള പ്രായപരിധിയിൽ 4 വർഷത്തെ വർദ്ധനവ് വരുത്തി സംസ്ഥാന മന്ത്രിസഭ. ജനറൽ വിഭാഗത്തിന് നിലവിലുള്ള പ്രായപരിധി 36 എന്നത് 40 ഉയർത്തി. പ്രായപരിധിയിൽ ഇളവ് ലഭ്യമായ മറ്റ് വിഭാഗക്കാർക്കും തത്തുല്യമായ വർദ്ധനവ് ലഭ്യമാകും. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാസസ്ഥലങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം പൂർത്തിയാക്കി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ശബരിമല വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ ഉൾപ്പെടെ 9 ബില്ലുകൾ സഭ പാസാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
കാര്യപരിപാടികളിൽ പ്രധാനപ്പെട്ടവ എല്ലാം അതിവേഗത്തിൽ ചർച്ച കൂടാതെ പാസാക്കുകയും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയുമായിരുന്നു. 5 വർഷത്തിനിടെ ഒരു അവിശ്വാസ പ്രമേയം പോലും അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞപ്പോൾ, ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നായിരുന്നു പ്രതിപക്ഷവാദങ്ങൾ ഉയർത്തിയ കെ ബാബുവിന്റെ ആവശ്യം. നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ കത്ത് സ്പീക്കർ എ.എൻ. ഷംസീർ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഗണിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു.
2022-23 കാലയളവിലെ CAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. സംസ്ഥാനത്തിന്റെ റവന്യൂ തനത് വരുമാനങ്ങളിൽ വർധനമുണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വീട് എന്ന ആവശ്യത്തിന്റെ പൊതുവായ സ്വഭാവം മനസ്സിലാക്കിയാണ് ലൈഫ് മിഷൻ എന്ന ആശയത്തിന് സർക്കാർ രൂപം നൽകിയതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. 2017 മെയ് 23 പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതിയിലൂടെ ഇതുവരെ 6,04,000 വീടുകളാണ് അനുവദിച്ചത്. ഇതിൽ 5,364,000 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. ഏതൊരു സ്ത്രീക്കും ഒട്ടും ഭയമോ ആശങ്കയോ ഇല്ലാതെ ഏത് ഭാഗത്തും സഞ്ചരിക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർഭയ നിശ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾ അധികമായി യാത്ര ചെയ്യുന്ന തിരക്കുള്ള നഗരപ്രദേശങ്ങളിൽ AI ക്യാമറകളും അപകടവേളകളിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനായി സേഫ്റ്റി പോളുകൾ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ വിലയിരുത്തുന്നതിൽ എന്താണ് അപാകതയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാട്സ്ആപ്പ് അക്കൌണ്ടിൽ നിന്നും സന്ദേശം അയച്ചതിൽ പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യതാ ലംഘനമുണ്ടായതായി ഹൈക്കോടതി പരാമർശം. ഫോൺ നമ്പറുകൾ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെയാണോ ലഭിച്ചതെന്ന് അറിയിക്കാൻ സർക്കാരിന് കോടതി വെള്ളിയാഴ്ച വരെ സമയം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്തെ ജനപ്രതിനിധികൾക്കായി നിയമസഭാ ഹോസ്റ്റൽ വളപ്പിൽ നിർമ്മിച്ച പുതിയ ഫ്ളാറ്റ് സമുച്ചയമായ പമ്പ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിയമസഭാംഗങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കാൻ ഉതകുന്ന തരത്തിലാണ് ആധുനിക സജ്ജീകരണത്തോടെ പമ്പ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 50 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ മന്ദിരം പൊളിച്ചു നീക്കിയാണ് പുതിയ ഹൈടെക് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായി. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട അനുമതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത പദ്ധതിയുടെ ഭാഗമായി പാറ തുറക്കുന്നതിന് മുന്നോടിയായി മനുഷ്യനിർമ്മിത കവചം സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ മീനാക്ഷി ബ്രിഡ്ജിൽ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
തുരങ്കപാത നിർമ്മാണത്തിലെ നിർണായകഘട്ടമായ പാറ തുറക്കൽ ആരംഭിക്കുന്നതിന് മുമ്പായി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. ഭൂഗർഭത്തിലെ പാറയുടെ ഘടനയും മണ്ണിന്റെ സ്ഥിരതയും പരിശോധിച്ച ശേഷമാണ് മനുഷ്യനിർമ്മിത കവചം സ്ഥാപിക്കുന്നത്. ഇത് പാറ തുറക്കുന്നതിലുണ്ടാവുന്ന മണ്ണിടിച്ചിലുകൾക്ക് പ്രതിരോധമായി പ്രവർത്തിക്കും. കള്ളാടി ആനക്കാംപൊയിൽ തുരങ്ക പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് യാത്രാദൂരം ഗണ്യമായി കുറയുകയും ചെയ്യും. ഒപ്പം വയനാട്ടിലെ ടൂറിസം മേഖലയ്ക്കും പുതിയ ഉണർവേകും.
സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് അസൌകര്യമുണ്ടാക്കുന്ന രീതിയിൽ സ്പീക്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നതോ അനുവദിച്ചിട്ടുള്ളതിലും കൂടുതലായി ശബ്ദമുണ്ടാക്കുന്നതോ ആയ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസിന് നിർദ്ദേശം നൽകി. 2030 തിരുവനന്തപുരത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്ന് മേയർ VB രാജേഷ്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള ആമുഖ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു മേയർ. കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള ആഗോള കായിക മത്സരങ്ങൾക്ക് വേദിയാകാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ഓഫീസ് തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചീറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം മറ്റന്നാൾ വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളിലുള്ള കേരളത്തിന്റെ വളർച്ചയെ ഇത് വേഗത്തിലാക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 1 ദിനം കളി അവസാനിക്കുമ്പോൾ കർണാടകയ്ക്കെതിരെ ജമ്മുകശ്മീർ 2 284 റൺസ് എന്ന നിലയിൽ. കർണാടകയിലെ ഹുബ്ബളിയിലാണ് മത്സരം നടക്കുന്നത്. ബ്രിസ്ബനിൽ നടന്ന ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ. ഇന്ത്യ മുന്നോട്ട് വെച്ച 215 റൺസ് വിജയലക്ഷ്യം 39 ഓവറിൽ ഓസീസ് മറികടന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സൂപ്പർ 8 ഗ്രൂപ്പ് 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിൽ രാത്രി 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കി മാറ്റുന്ന നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 15 കേരള നിയമസഭയുടെ 16 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ സഭ പാസാക്കി. PSC നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ദീർഘിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ 500,000 വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.